Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ചേലാം എന്ന ലാറ്റിനമേരിക്കൻ കരീബിയൻ സംയുക്ത മിത്രാൻ സമിതിയുടെ 70th വാർഷികത്തിൽ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ സമിതി വഹിച്ച പ്രധാന പങ്ക് എടുത്തുപറഞ്ഞ് ലിയോ 14th പാപ്പ കഴിഞ്ഞ ദിവസം ഈ സംയുക്ത സമിതിയുടെ 40th പൊതുസമ്മേളനം നടക്കുന്ന വേളയിൽ സമിതി പ്രസിഡന്റ് കർദിനാൾ ഹൈമെ സ്പെംഗ്ലർക്ക് അയച്ച സന്ദേശത്തിൽ മിത്രാന്മാരുടെ കൂട്ടായ്മയ്ക്കും ഏകോപിച്ചുള്ള അജപാലനത്തിനും ബുദ്ധിമുട്ടേറിയ ഇടങ്ങളിൽ പോലും സുവിശേഷവത്കരണം നടപ്പാക്കുന്നതിനും സമിതി നൽകിയ സംഭാവനകളെ പാപ്പ പരാമർശിച്ചു. നിരവധി ആളുകളാണ് തെക്കേ അമേരിക്കയിൽ ബുദ്ധിമുട്ടുകളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നുപോകുന്നതെന്ന് എഴുതിയ പാപ്പ സഭയെ സംരക്ഷിക്കുകയും നയിക്കുകയും അവളിൽ പ്രതീക്ഷ വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഉത്ഥിതനായ ക്രിസ്തുവിന്റെ പ്രാധാന്യം മറന്നുപോകരുതെന്ന് മിത്രാന്മാരെ ഓർമ്മിപ്പിച്ചു. വത്തിക്കാനിലുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ മെയ് 29 വ്യാഴാഴ്ച സ്വർഗാരോഹണ തിരുനാൾ കൊണ്ടാടുന്നതിനിടെ സ്വർഗോന്മുഖരായി ഭൂമിയിലെ നിയോഗങ്ങൾ പൂർത്തിയാക്കാനാണ് സ്വർഗാരോഹണ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നതെന്നോർമ്മിപ്പിച്ച് ലിയോ 14th പാപ്പ സാമൂഹ്യമാധ്യമമായ എക്സിൽ മെയ് 29 കുറിച്ച സന്ദേശത്തിലാണ് സ്വർഗാരോഹണ തിരുനാൾ നൽകുന്ന ക്ഷണത്തെക്കുറിച്ച് പാപ്പ ഉദ്ബോധിപ്പിച്ചത്. യേശുക്രിസ്തു നമ്മിലേൽപ്പിച്ച നിയോഗങ്ങൾ ഈ ഭൂമിയിൽ വിശ്വസ്തതാപൂർവം പൂർത്തിയാക്കുന്നതിൽ പരിശുദ്ധാത്മാവിന്റെ സഹായവും പാപ്പ ആശംസിച്ചു. ജീറോ ദിത്താലിയ സൈക്കിൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ ലിയോ 14th പാപ്പ വത്തിക്കാനുള്ളിൽ അഭിവാദ്യം ചെയ്യും. ജൂൺ 1 ഞായറാഴ്ച വത്തിക്കാനിലെത്തുന്ന സൈക്കിൾ മത്സരയോട്ടക്കാരെ ലിയോ 14th പാപ്പ അഭിവാദ്യം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് ശ്രദ്ധേയമായ ഈ സംഭവം വത്തിക്കാനിൽ നടക്കുക. സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനുമായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ഹൊസേ തൊളന്തീനോ ദെ മെൻതോൺസ ഫ്രാൻസിസ് പാപ്പയ്ക്ക് മുന്നിൽ നടത്തിയ അഭ്യർത്ഥന കൂടി പരിഗണിച്ച് നടക്കുന്ന ഈ ചടങ്ങ് ഫ്രാൻസിസ് പാപ്പയ്ക്കുള്ള ആദരവിന്റെ കൂടി ഭാഗമായി മാറുമെന്ന് മെയ് 28 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. ജൂൺ 14-15 തീയതികളിലായി വത്തിക്കാനിൽ കായിക മത്സരക്കാരുടെ ജൂബിലി നടക്കുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജീറോ ദിത്താലിയ സൈക്കിൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ വത്തിക്കാനിൽ പ്രവേശിക്കുക. 2021 ഒക്ടോബർ 28 മുതൽ അന്താരാഷ്ട്ര സൈക്കിൾ മത്സര യൂണിയന്റെ ഔദ്യോഗിക അംഗം കൂടിയാണ് വത്തിക്കാൻ. ബെനീനിൽ പട്ടാളക്കാർക്കുനേരെ നടന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ ആശങ്കയറിയിച്ച് മിത്രാൻ സമിതി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിച്ചു വരുന്നതിനിടെ കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ കുടുംബങ്ങൾക്ക് തങ്ങളുടെ സഹാനുഭൂതിയറിയിച്ചും രാജ്യത്തുണ്ടാകുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ ആശങ്കയറിയിച്ചും ബെനീൻ മിത്രാൻ സമിതി. വടക്കുപടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ബെനീനിൽ ഏപ്രിൽ 17 രണ്ടിടങ്ങളിൽ ജമാഅത്ത് നാസർ അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ പ്രവർത്തകർ പട്ടാളക്കാർക്കുനേരെ നടത്തിയ ആക്രമണങ്ങളിൽ 54 സൈനികർ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് മിത്രാൻ സമിതി ഇതേക്കുറിച്ച് പത്രക്കുറിപ്പിറക്കിയതെന്ന് ഫീദെസ് ഏജൻസി അറിയിച്ചു. ജനുവരി 8 കരീമാമ പ്രദേശത്ത് പട്ടാളക്കാർക്കുനേരെയുണ്ടായ മറ്റൊരാക്രമണത്തിൽ 30 പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. 2019 മുതൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നുവരുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു ഏപ്രിൽ 17 നടന്നത്. ഉക്രൈനുനേരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ പരിശുദ്ധാമ്മയുടെ സഹായം തേടാമെന്ന് ആർച്ച് ബിഷപ്പ് കുൽബോക്കാസ്. അടുത്ത ദിവസങ്ങളിൽ കിയവിനുനേരെയുള്ള ബോംബാക്രമണങ്ങൾ വർദ്ധിച്ചുവരികയാണെന്നും 4 വർഷമായി തുടരുന്ന ഈ ആക്രമണങ്ങളെ ചെറുത്തുനിൽക്കാൻ സൈന്യത്തിന് ഏറെ പ്രയാസമാണെന്നും ഉക്രൈനിലേക്കുള്ള വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധി ആർച്ച് ബിഷപ്പ് വിസ്വോൾദാസ് കുൽബോക്കാസ് കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ന്യൂസിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് കുൽബോക്കാസ് സംസാരിച്ചത്. ജപമാല പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കപ്പെട്ട മെയ് മാസത്തിൽ ലോകസമാധാനത്തിനായി പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യം തേടാമെന്ന് പറഞ്ഞ വത്തിക്കാൻ നയതന്ത്രജ്ഞൻ പ്രാർത്ഥിക്കാനും പ്രാർത്ഥന കൊണ്ട് നാശനഷ്ടങ്ങളെയും യുദ്ധത്തെയും തരണം ചെയ്യാനും ഹൃദയങ്ങളുടെ പരിവർത്തനം നേടാനുമാണ് ഫാത്തിമ മാതാവ് നമ്മെ ആഹ്വാനം ചെയ്തതെന്ന് അനുസ്മരിച്ചു. മെയ് 29 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ ലിയോ 14 പാപ്പയും ഉക്രൈനിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി സഭാദർശനം പരിപാടി കേൾക്കാം. ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ 3 ഭാഗമാണ് ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ നാം ശ്രവിക്കുന്നത്. സാമൂഹിക വിഷയങ്ങളിന്മേൽ കത്തോലിക്ക തിരുസഭയുടെ പ്രതികരണങ്ങളെ തികച്ചും രാഷ്ട്രീയമായി മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ആത്മീയതയുടെ ഒരു സാമൂഹിക മാനം അടിവരയിട്ടുകൊണ്ട് ലിയോ 13 പാപ്പ റേരും നൊവാരും എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് ചോദിക്കുന്ന ഒരു വിശ്വവിഖ്യാതമായ സമസ്യയുണ്ട്. അത് ഇപ്രകാരമാണ്: അപ്പോൾ പിന്നെ നാം എങ്ങനെ ജീവിക്കും? ആഗോളതലത്തിൽ സാമ്പത്തിക രംഗം തകരുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രരും പട്ടിണി അനുഭവിക്കുകയും തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാതെ വരികയും ചെയ്യുന്ന 1882 കാലഘട്ടത്തിലാണ് ടോൾസ്റ്റോയ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും സമൂഹത്തിലും സമൂലമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. വ്യാവസായിക വിപ്ലവം അതിന്റെ ഉച്ചസ്ഥായിയിൽ സമൂഹത്തിൽ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന സമയം. ഇപ്രകാരം വ്യതിയാനങ്ങളുടെ വേലിയേറ്റത്തിൽ മനുഷ്യൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ആത്മീയ ആചാര്യൻ ലിയോ 13 പാപ്പ മനുഷ്യന്റെ വേദനകൾ അറിയുവാനും അവരെ സഹായിക്കുവാനും സഭയ്ക്ക് കടമയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. തുടർന്ന് ലിയോ 14 പാപ്പായുടെ തിരഞ്ഞെടുപ്പ് സഭയുടെ ഈ സാമൂഹിക മാനത്തിന് പുതിയ ഒരു ഉണർവ് നൽകി. റേരും നൊവാരും എന്ന ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചുവെന്ന് ലിയോ 14 പാപ്പ പല അവസരങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 25 തീയതി ലിയോ 14 പാപ്പ റോമ നഗരത്തിന്റെ സ്വീകരണവും ആദരവും ഏറ്റുവാങ്ങിയ അവസരത്തിൽ റോമൻ രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റി താൻ ബോധ്യമുള്ളവനാണെന്ന് പറഞ്ഞ പാപ്പ ദൈവജനത്തിന്റെ വിശ്വാസ ജീവിതവും സമൂഹത്തിന്റെ പൊതുനന്മയുമാണ് തന്റെ മുൻഗണനാ വിഷയങ്ങളെന്നും അടിവരയിട്ട് പറഞ്ഞു. പൊതുനന്മയ്ക്കുവേണ്ടി സഭയും നഗരഭരണവും തങ്ങളുടെ സ്ഥാപന പരിതസ്ഥിതിയിൽ സഹകാരികളായി വർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞിരുന്നു. ഇത് ലിയോ 13 പാപ്പ തുടങ്ങിവെച്ച വലിയ ഒരു ദൌത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അതിനാൽ ഈ ചാക്രിക ലേഖനത്തിന്റെ പുനർവായന കത്തോലിക്കർ എന്ന നിലയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സഭയുടെ മാതൃഭാവത്തെ ലിയോ 13 പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിന്റെ 22 ഖണ്ഡികയിൽ എടുത്തു പറയുന്നുണ്ട്. അതായത്, ഒരു നല്ല അമ്മയെപ്പോലെ മക്കളെ ഉപദേശിക്കുവാനും നേർവഴിക്ക് നടത്തുവാനുമുള്ള സഭയുടെ കടമയെയാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലപ്പോഴെങ്കിലും സഭയ്ക്കെതിരെയുള്ള ഒരു ആക്ഷേപം നിയമങ്ങളുടെ അതിപ്രസരമാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ പാലിക്കേണ്ടുന്ന ധാർമ്മികമായ നിയമങ്ങളും തത്വങ്ങളും ഇന്ന് ഏറെ ചർച്ചകൾക്ക് വശംവദമാകുന്നു. ചാക്രിക ലേഖനം ഈ സഭയുടെ മാതൃവാത്സല്യത്തോടെയുള്ള പഠനങ്ങൾ പ്രഥമമായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ഇടയന്മാരായ മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയുമാണെന്നും എടുത്തു പറയുമ്പോൾ ഇക്കൂട്ടർ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റിയും അടിവരയിടുന്നു. എന്നാൽ ഇതൊരു ഭാരപ്പെടുത്തുന്ന ജീവിതക്രമങ്ങളല്ല, മറിച്ച് ദൈവിക പാതയിൽ സഞ്ചരിക്കുന്നതിന് യേശു തന്നെ കാണിച്ചുതന്ന സ്നേഹത്തിന്റെ മാർഗങ്ങളാണെന്നും ചാക്രിക ലേഖനം പഠിപ്പിക്കുന്നു. പുരോഹിതരും മെത്രാന്മാരും ഇപ്രകാരം യേശുവിന്റെ വചനങ്ങളിലൂടെയാവണം ജനത്തെ പഠിപ്പിക്കണമെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിൽ മാത്രമേ ദൈവത്തെയും അയൽക്കാരെയും പരമോന്നതവും അതുല്യവുമായ സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാനും എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നും ലേഖനം എടുത്തു പറയുന്നു. മറ്റൊന്ന് ക്രൈസ്തവമായ സമൂഹ നവീകരണമാണ്. ക്രിസ്തുമതം കൊണ്ടുവന്ന വലിയൊരു പരിവർത്തനമെന്നത് പരനും അപരനും വേണ്ടി നരനായ ഒരു ദൈവം താഴേക്ക് ഇറങ്ങിവന്നു എന്നുള്ളതാണ്. താൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ എത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നത് ക്രൈസ്തവമല്ല എന്നും പാപ്പ പ്രത്യേകം പറയുന്നു. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതിയ ഒരു ജനതയ്ക്ക് യേശുവിന്റെ സാമീപ്യം കൊണ്ട് ഉത്ഥാനത്തിന്റെ മഹത്വം കാട്ടിക്കൊടുത്തതും സമൂഹത്തിന്റെ പരിവർത്തനം സാധ്യമാക്കുന്നതായിരുന്നു. ഒരു ജീർണിച്ച സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് യേശുവിന്റെ ഈ സ്നേഹത്തിന്റെ സുവിശേഷം കാരണമായി എന്നത് ഈ ലേഖനം വളരെ പ്രത്യേകമായി അടിവരയിടുന്നു. ഇതാണ് യഥാർത്ഥ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. സഭയുടെ പരിചരണം ആത്മാക്കളുടെ രക്ഷയെ പൂർണമായും ലക്ഷ്യം വച്ചുള്ളതാണെന്നും അത് ധാർമ്മികവും ഭൗമികവുമായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുന്നു എന്നുമുള്ള പ്രചാരണങ്ങൾ ഇന്നെന്ന പോലെ ലിയോ 13-ാമൻ പാപ്പയുടെ കാലത്തും നിലനിന്നിരുന്നുവെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തൊഴിലാളി വർഗം അവരുടെ അസന്തുഷ്ടമായ അവസ്ഥയിൽ നിന്നും പുറത്തുവരണമെന്നും അവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തണമെന്നും എക്കാലത്തും എല്ലാവരെയും കാൾ അധികമായി ആഗ്രഹിച്ചത് അമ്മയായ സഭ തന്നെയാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിനായി ചാക്രിക ലേഖനം മുൻപോട്ടു വയ്ക്കുന്ന ആദ്യ ക്രിസ്തീയ മാർഗം സാഹോദര്യത്തിന്റേതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്ന ആദ്യ ക്രിസ്തീയ സമൂഹത്തിന്റെ മാതൃകയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. സമൂഹത്തിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സഭ തന്നെ വിവിധ ആളുകളെ നിയോഗിക്കുകയും കൂട്ടായ്മയിൽ ശേഖരിക്കപ്പെടുന്ന വസ്തുക്കൾ ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും അപ്രകാരം സഭ സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർഗമാണ് ലിയോ 13-ാമൻ പാപ്പായും മുൻപോട്ടു വയ്ക്കുന്നത്. ദരിദ്രരുടെയും ധനികരുടെയും പൊതുവായ അമ്മ, ദാനധർമ്മത്തിന്റെ വീരത്വത്തിന് പ്രചോദനവും ഉണർത്തലും നൽകിയ മാതാവ് എന്നൊക്കെ സഭയെ വിശേഷിപ്പിച്ചതും ഈ ചാക്രിക ലേഖനം തന്നെയാണ്. സഭയോടൊപ്പം തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്കായി രാഷ്ട്രത്തിന്റെ കടമയും ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് മാനുഷികമായ മാർഗങ്ങളും ആവശ്യമാണ് എന്നതിനാൽ സമൂഹത്തിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ബാധ്യസ്ഥരാണെന്ന് ലേഖനം അടിവരയിടുന്നു. ഒരുപക്ഷേ ജൂബിലി വർഷത്തിന്റെ സന്ദേശം അടിവരയിട്ടുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പായും വിവിധ സർക്കാരുകൾക്ക് നൽകുന്ന ആഹ്വാനവും സ്മരണയുടേതാണ്. തിരഞ്ഞെടുത്ത ജനങ്ങളെയും അവരുടെ ജീവിത അവസ്ഥകളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും അപ്രകാരം മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ഓരോ രാഷ്ട്രത്തിനും കടമയുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രങ്ങളുടെ അഭിവൃദ്ധി പ്രത്യേകിച്ചും നല്ല ധാർമ്മികതയിൽ നിന്നും കുടുംബത്തിന്റെ നല്ല ക്രമത്തിൽ നിന്നും മതത്തിന്റെയും നീതിയുടെയും ആചരണത്തിൽ നിന്നും മിതമായ നികുതിയിൽ നിന്നും പൊതുഭാരങ്ങളുടെ തുല്യമായ വിതരണത്തിൽ നിന്നും വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും പുരോഗതിയിൽ നിന്നും കൃഷിയുടെ അഭിവൃദ്ധിയിൽ നിന്നും മറ്റ് സമാനമായ കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്നതാണെന്ന് ലേഖനം പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. തൊഴിലാളി വർഗം സ്വാഭാവിക അവകാശത്താൽ പൌരന്മാരാണെന്നും അതിനാൽ തൊഴിലാളികളുടെ ക്ഷേമം കൃത്യമായി പരിപാലിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കർശനമായ കടമയാണെന്നും അല്ലാത്ത പക്ഷം ഒരാളുടെ നീതിയെ ഹനിക്കുകയാണ് ചെയ്യുന്നതെന്നും ലിയോ 13-ാമൻ പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ സർക്കാരുകൾ മാറ്റപ്പെടുമ്പോഴും ഈ അവകാശങ്ങളുടെ സ്ഥായിയായ ഒരു നിലനിൽപ്പ് ഏറെ ആവശ്യമാണ്. തൊഴിലാളികളുടെ അധ്വാനമാണ് ദേശീയ സമ്പത്തിനെ രൂപപ്പെടുത്തുന്നതെന്നും പാപ്പ ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും ദൈവിക പരമാധികാരത്തിൽ ഒരു പ്രത്യേക പങ്കാളിത്തമാണ് ഇതെന്നും പാപ്പ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. ഇത് പൌരന്മാരെയും കുടുംബങ്ങളെയും യഥാർത്ഥമായി മനസ്സിലാക്കുന്നതിലൂടെ മാത്രമാണ് കൈവരുന്നതെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. അതിനാൽ പരസ്പരം അടിച്ചമർത്താതെ പരസ്പരം കെട്ടിപ്പടുക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാനും ലിയോ 13-ാമൻ പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ചാക്രിക ലേഖനം മുൻപോട്ടു വയ്ക്കുന്ന ആശയങ്ങൾ തന്നെയാണ് ലിയോ 14-ാമൻ പാപ്പയും തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ ഭാഗമായും കണക്കാക്കിയിരിക്കുന്നത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. റെൻസൻ കെങ്കിരേത്തിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കുംപള്ളി സംഗീതം പകർന്ന ഗാനം ആലാപനം, മജോ വർഗീസ്.
ബലവാനാം ദൈവമേ നീ പരിശുദ്ധൻ ക്രൂശിതനാം ഹൃദയേനാ നീ പരിശുദ്ധൻ ബലവാനാം ദൈവമേ നീ പരിശുദ്ധൻ ക്രൂശിതനാം ഹൃദയേനാ നീ പരിശുദ്ധൻ കൃപ ചെയ്യണമേ മോക്ഷം തരണേ മാർവോടണ ചെന്നെ കാത്തിരണേ കൃപ ചെയ്യണമേ മോക്ഷം തരണേ മാർവോടണ ചെന്നെ കാത്തിരണേ അഹം ഭാവിയായി അകന്നു ഞാൻ നിന്നിൽ നിന്നേറെ ദൂരം വചനത്തിൽ അജ്ഞനായ അഹം ഭാവിയായി അകന്നു ഞാൻ നിന്നിൽ നിന്നേറെ ദൂരം ആത്മാവിൽ അന്യനായി ലോകൈകനായി തീർന്നൻ ജീവിതം എത്രയോ അർത്ഥശൂന്യം ആത്മാവിലന്യനാ ലോകൈകനായി തീർന്നൻ ജീവിതം എത്രയോ അർത്ഥശൂന്യം കൃപ ചെയ്യണേ മോക്ഷം തരണേ മാറോടണ ചെന്നെ കാത്തിരണേ
ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.